Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
സമകാലിക കത്തോലിക്കർക്ക് മാതൃകയായി മാറിയിരിക്കുന്ന രക്തസാക്ഷി ദേവസഹായം പിള്ളയോടൊത്ത് സഞ്ചരിക്കണമെങ്കിൽ 300 വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ച് 18-ാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂറിൽ നാം എത്തണം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് തിരുവിതാംകൂർ ഭരിക്കുന്ന കാലത്താണ് ദേവസഹായം പിള്ളയുടെ ജനനം. 1712 ഏപ്രിൽ 13-ാം തീയതി നട്ടാലത്തെ ഉന്നതമായൊരു നായർ കുടുംബത്തിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകിയമ്മയുടെയും ഓമനപുത്രനായി ജനിച്ച അദ്ദേഹത്തിന്റെ ആദ്യ പേര് നീലകണ്ഠപിള്ള എന്നായിരുന്നു. അന്ന് അവിടെ നിലവിലുണ്ടായിരുന്ന മരുമക്കത്തായ സമ്പ്രദായമനുസരിച്ച് അമ്മാവന്റെ സംരക്ഷണത്തിലാണ് നീലകണ്ഠൻ വളർന്നത്. തമിഴ്, മലയാളം, സംസ്കൃതം എന്നീ ഭാഷകൾക്കൊപ്പം ശാസ്ത്രകലകളിലും ആയോധന വിദ്യകളിലും മികച്ച അഭ്യസനം നേടിയ നീലകണ്ഠൻ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് രാജകുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നതിനാൽ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം രാജകൊട്ടാരത്തിൽ സേവനമാരംഭിച്ചു. അനിതര സാധാരണ കഴിവുകളുണ്ടായിരുന്ന ആ യുവാവിന്റെ സാന്നിധ്യം കൊട്ടാരവാസികളുടെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തു. കഴിവും സാമർത്ഥ്യവുമുള്ള ആ യുവാവ് ഉന്നത സ്ഥാനങ്ങളിലേക്ക് നിയമിതനാകാൻ അധികകാലം വേണ്ടിവന്നില്ല. മാർത്താണ്ഡവർമ്മ രാജാവിന്റെ ദിവാനായിരുന്ന രാമയ്യർ ദളവയുടെ ഏറ്റവും വിശ്വസ്തനായ കാര്യസ്ഥനായി മാറി നീലകണ്ഠൻ. ആ ഇടയ്ക്കാണ് സുപ്രസിദ്ധമായ കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഇന്ത്യക്കാർ വിദേശ നാവികസേനയോട് ഏറ്റുമുട്ടി വിജയിച്ച ആദ്യത്തെ യുദ്ധമാണ് ഡച്ചുകാർക്കെതിരെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നടത്തിയ ആ യുദ്ധം. കേരളത്തിൽ വിപ്ലവകരമായ രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കരുത്തും കഴിവും യുദ്ധതന്ത്രജ്ഞതയും ആ യുദ്ധത്തിൽ പ്രകടമായി. വീരോചിതമായി പോരാടിയ തിരുവിതാംകൂർ സൈന്യത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഡച്ചുകാർക്കായില്ല. തോൽവി സമ്മതിച്ച് അവർ പിന്തിരിഞ്ഞു. ഡച്ചു സൈന്യത്തിന്റെ പീരങ്കികളും യുദ്ധസാമഗ്രികളും കൈക്കലാക്കിയ തിരുവിതാംകൂർ നിരവധി ഡച്ചു സൈനികരെയും തടവുകാരായി പിടിച്ചു. ആ തടവുകാരിൽ ഒരാളായ കപ്പിത്താൻ ദെലനോയാണ് നീലകണ്ഠനെ ദേവസഹായമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി. യുദ്ധ തടവുകാരനായിരുന്ന കപ്പിത്താൻ ദെലനോ രാജാവിന്റെ പ്രീതി സമ്പാദിച്ച് തിരുവിതാംകൂർ സൈന്യത്തിൽ അംഗമായി ചേർന്നു. ക്രമേണ സൈന്യത്തലവനായി ഉയർത്തപ്പെട്ട അദ്ദേഹം നിരവധി യുദ്ധങ്ങളിൽ തിരുവിതാംകൂറിന് വിജയം നേടിക്കൊടുത്തു. ഈ കാലയളവിലാണ് നീലകണ്ഠൻ ദെലനോയുമായി സൗഹൃദത്തിലാകുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആദ്യ പാഠങ്ങൾ നീലകണ്ഠൻ ഹൃദ്യസ്ഥമാക്കി. ക്രമേണ ക്രൈസ്തവ വിശ്വാസം ആശ്ലേഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ 1745 മെയ് മാസത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലുള്ള വടക്കൻകുളം എന്ന ഗ്രാമത്തിൽ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഈശോസഭ വൈദികൻ ഫാദർ ബുത്താരി ഇലാത്തൂസ് SJ-യിൽ നിന്ന് അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. തമിഴ്നാമമായ ദേവസഹായം എന്ന പേരിലാണ് അദ്ദേഹം പരക്കെ അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ജ്ഞാനസ്നാന നാമം ലാസറസ് എന്നാണ്. ഭർത്താവിന്റെ മാതൃക പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും താമസിയാതെ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. എന്നാൽ ദേവസഹായത്തിന്റെ മതപരിവർത്തനവും വിശ്വാസ പ്രഘോഷണവും പലരെയും അസ്വസ്ഥരാക്കി. ക്രൈസ്തവ വിശ്വാസം തന്റെ സഹചരോടെല്ലാം പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ച് ഉത്സാഹത്തോടെ തന്റെ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും വിശ്വാസ പ്രഘോഷണം നടത്തിയ ദേവസഹായത്തിന് ശത്രുക്കളുണ്ടാകാൻ വൈകിയില്ല. ദേവസഹായത്തിനെതിരെയുള്ള വ്യാജ ആരോപണങ്ങൾ രാജാവിന്റെ സന്നിധിയിലെത്തിയതോടെ വിശ്വാസ സാക്ഷ്യത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. വിശ്വാസത്തോടെ സഹനത്തിന്റെ കാൽവരിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. ജ്ഞാനസ്നാനം സ്വീകരിച്ച് 4 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും, അതായത് 1749 ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹം കാരാഗ്രഹത്തിലായി. ക്രൂരമായ പീഡനങ്ങൾക്കു പുറമെ ചങ്ങലകളാൽ ബന്ധനസ്ഥനായ അദ്ദേഹത്തെ വലിച്ചിഴച്ചുകൊണ്ടുപോയി രാജ്യത്തിന്റെ നാനാഭാഗത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. വിശ്വാസത്തെ പ്രതി അവമതിയും പരിഹാസവും നിന്ദനങ്ങളും ഏറ്റുവാങ്ങിയ തന്റെ എളിയ ദാസനിലൂടെ അത്ഭുതകരമായ പല കാര്യങ്ങളും ദൈവം പ്രവർത്തിച്ചു. പുളിയൂർ കൊച്ചിയിൽ നടന്ന അത്ഭുതം അവയിലൊന്നാണ്. ദാഹാർത്ഥനായ ദേവസഹായം ഒരു തുള്ളി വെള്ളത്തിനായി കെഞ്ചിയെങ്കിലും ആരും അദ്ദേഹത്തിന് വെള്ളം നൽകാൻ തയ്യാറായില്ല. ഒടുവിൽ ബന്ധനസ്ഥനായിരുന്ന അദ്ദേഹം തന്റെ സമീപത്തുണ്ടായിരുന്ന പാറമേൽ കൈമുട്ടുകൊണ്ടടിക്കുകയും ഉടൻ തന്നെ അതിൽ നിന്ന് ജലം പുറപ്പെട്ട് അദ്ദേഹത്തിന്റെ ദാഹം ശമിപ്പിക്കുകയും ചെയ്തു. ആ അത്ഭുതത്തിന് സാക്ഷിയായി മുട്ടടിച്ചാൻ പാറ എന്ന പേരിൽ ഈ പാറ ഇന്നും പുളിയൂർ കൊച്ചിയിലുണ്ട്. വർഷങ്ങൾ നീണ്ട സഹനയാത്രയുടെ ഒടുവിൽ 1752 ദേവസഹായം വധിക്കപ്പെട്ടു.
മുഖം കൂതി തീരെ കാണുവാ, യാത്രയായി ഞാൻ തിരുമാറിൽ ചായുവാ, മിഴിനീ തൂകും പ്രിയരെ വീണ്ടും നമ്മൾ കാണും വിണ്ണി. കുതിതീരെ കാണുവാ, യാത്രയായി ഞാൻ തിരുമാറിൽ ചായുവാ.
ആറൽവായ് മൊഴിയിലെ ഒരു വിജനസ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ മൃതശരീരം വിശ്വാസികൾ കണ്ടെത്തിയതും അത്ഭുതകരമായാണ്. ദേവസഹായം പിള്ള കൊല്ലപ്പെട്ട സ്ഥലത്തിന് സമീപത്ത് കല്ലെറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കുട്ടി. അവനെറിഞ്ഞ കല്ല് അടുത്തുള്ള പാറയിൽ ചെന്നു തട്ടി. എന്നാൽ പാറയിൽ കല്ലു തട്ടുന്ന സ്വരമല്ല ഉണ്ടായത്, പള്ളിമണി മുഴങ്ങുന്നതുപോലെയുള്ള ഒരു സ്വരമാണ് കേട്ടത്. കൗതുകം പൂണ്ട് ആ പാറക്കെട്ടിനു സമീപത്ത് പരിശോധന നടത്തിയ ആളുകൾ ദേവസഹായത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കണ്ടെത്തി. തമിഴിൽ മണിയടിച്ചാൻ പാറ എന്നാണ് ഇവിടം ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇന്നും കല്ലുകൊണ്ടെറിഞ്ഞാൽ മണിയുടെ ശബ്ദമാണ് അവിടെ കേൾക്കുക. ദേവസഹായം പിള്ള വധിക്കപ്പെടുമ്പോൾ ആറൽവായ് മൊഴി കൊച്ചി രൂപതയുടെ അധികാരത്തിന് കീഴിലായിരുന്നു. അതിനാൽ അന്നത്തെ കൊച്ചി രൂപതാധ്യക്ഷനാണ് ദേവസഹായത്തിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പരിശുദ്ധ സിംഹാസനത്തെ അറിയിച്ചത്. ദേവസഹായം പിള്ളയുടെ രക്തസാക്ഷിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് രൂപതയിലെ എല്ലാ ദേവാലയങ്ങളും മണിമുഴക്കണമെന്നും തെതേയും ഗാനത്തിലൂടെ ദൈവത്തിന് സ്വസ്ത്രഗീതം ആലപിക്കണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് ഒരു വിജ്ഞാപനവും ബിഷപ്പ് പുറത്തിറക്കി. തങ്ങൾക്കൊരു രക്തസാക്ഷിയെ തന്ന ദൈവത്തിന് വിശ്വാസ സമൂഹം അങ്ങനെ കൃതജ്ഞതാ സ്വസ്ത്രമേകി. കൊച്ചി രൂപതാധ്യക്ഷനായിരുന്ന ബിഷപ്പ് ക്ലെമന്റ് ജോസഫ് എസ് ജെ 1756 ആദിലിമിന സന്ദർശനത്തിനായി റോമിലെത്തിയപ്പോൾ ബെനഡിക്ട് 14-ാമൻ മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ച രൂപതാ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ ദേവസഹായം പിള്ളയുടെ രക്തസാക്ഷിത്വം പരാമർശിച്ചിരുന്നു. ആർച്ച് ബിഷപ്പ് ജോസഫ് കരിയാറ്റിയും പാറേമാക്കൽ തോമാക്കത്തനാരും 1780 റോം സന്ദർശിച്ചപ്പോൾ ദേവസഹായം പിള്ളയുടെ നാമകരണ നടപടികൾ ആരംഭിക്കാനുള്ള അനുമതിക്കായി രേഖാമൂലം അപേക്ഷ സമർപ്പിച്ചുവെന്ന് വർത്തമാന പുസ്തകമെന്ന വിഖ്യാത യാത്രാവിവരണ ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേവസഹായം പിള്ള മരിച്ച സ്ഥലം ഇപ്പോൾ കോട്ടാർ രൂപതയുടെ അധികാര പരിധിക്ക് കീഴിലാണ്. പിള്ളയുടെ ഭൗതികാവശിഷ്ടങ്ങൾ നാഗർകോവിൽ സെന്റ് സേവിയേഴ്സ് കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ച ഈ പുണ്യാത്മാവിന്റെ ഖ്യാതി കാട്ടുതീ പോലെ തെക്കേ ഇന്ത്യയിലെങ്ങും വ്യാപിച്ചു. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം തേടി നിരവധി പേർ അദ്ദേഹത്തിന്റെ കബറിടത്തിലെത്താനും തുടങ്ങി. എന്നാൽ 18-ാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂറിൽ മതപരമായ പീഡനമില്ലെന്ന വാദമുയർത്തിയ ചിലർ ദേവസഹായം പിള്ളയ്ക്ക് രക്തസാക്ഷി പദവി നൽകുന്നതിനെതിരെ രംഗത്തു വന്നു. ഒടുവിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം വിവാദങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള വത്തിക്കാൻ സംഘത്തിന്റെ തലവൻ കർദിനാൾ ഹോസേ സെറേവ മാർട്ടിനസ് ദേവസഹായം പിള്ളയുടെ നാമകരണ നടപടികൾ ആരംഭിക്കാൻ അനുവാദം നൽകിക്കൊണ്ടുള്ള നിഹിൽ ഒബ്സ്റ്റാറ്റ് 2003 പുറപ്പെടുവിച്ചു. അക്കാലത്ത് കോട്ടർ രൂപതാധ്യക്ഷനായിരുന്ന ബിഷപ്പ് ലയോൺ എ ധർമ്മരാജ് രൂപതയിൽ ഹിസ്റ്റോറിക്കൽ കമ്മീഷനും ട്രിബ്യൂണലും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഈശോസഭ വൈദികനായ ഫാദർ ജോർജ് നെടുങ്കാട്ട് എസ് ജെ ആണ് പോസ്റ്റുലേറ്ററായി സേവനമനുഷ്ഠിച്ചത്. അങ്ങനെ 2004 ഹിസ്റ്റോറിക്കൽ കമ്മീഷന്റെ ഔദ്യോഗിക പ്രവർത്തനം ആരംഭിച്ചു. ദേവസഹായം പിള്ളയുടെ ജീവിതത്തെയും രക്തസാക്ഷിത്വത്തെയും സംബന്ധിച്ച രേഖകളുടെയും തെളിവുകളുടെയും വൻ ശേഖരമാണ് കമ്മീഷൻ റോമിലേക്ക് അയച്ചത്. 2008 രേഖകൾ റോമിലേക്ക് അയച്ചത്. തൽഫലമായി 2008 നവംബർ മാസം 12 നാമകരണ നടപടികളുടെ 2 റോമിൽ ആരംഭിച്ചു. 2012 ജൂൺ 28 ദേവസഹായം പിള്ളയുടെ രക്തസാക്ഷിത്വം അംഗീകരിച്ചുകൊണ്ടുള്ള ഡിഗ്രിയിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഒപ്പുവച്ചു. ദേവസഹായം പിള്ളയുടെ വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപന ചടങ്ങ് December 2 കന്യാകുമാരിയിൽ നടക്കും. വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള വത്തിക്കാൻ സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ആഞ്ചലോ അമാത്തോയും ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുമുള്ള നിരവധി വൈദിക മേലധ്യക്ഷന്മാരും വൈദികരും സന്യസ്തരും അൽമായരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കോട്ട രൂപതാധ്യക്ഷൻ ബിഷപ്പ് പീറ്റർ റെജീമ്യൂസ് അറിയിച്ചു.
സർവവും ത്യജിച്ചു നാഥനാ.